കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനത്തെ അറിയിക്കുന്നു.
We greet all of you who have come for this blessed Sunday worship.
Praise God, hallelujah. നമ്മൾ ഇന്നലെ വായിച്ച സങ്കീർത്തനത്തിലെ ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നു.
This morning I will be exhorting from the Psalms reading.
Psalms 91 verse 4 നമുക്ക് വായിക്കാം. Praise God.
He will cover you with his wings. Under the feathers of his wings you will find safety. He is faithful. He will keep you safe like a shield or a tower.
ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചിറകിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
Today morning I want to speak to you of the faithful wings of our God.
ദൈവത്തിന്റെ ചിറക എന്ന് പറഞ്ഞാൽ അത് ശരണത്തിന്റെ ചിറകാണ്.
Wings of God means it is a wings on which we can depend upon.
Psalms 36 verse 7 il ingane kaanuvanayittu kadiyunu.
In Psalms 36 verse 7 we can read like this.
Deyame ninte daya etra viligeriyathu.
Lord, your mercy is great.
Manushaputtanmar ninte chiragin nidalil sharanam praavikkunu.
All the mankind take refuge under your wings.
Psalms 57 verse 1 il ingane kaanuvanayittu kadiyunu.
In Psalms 57 verse 1 we read.
അതെ, ഈ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു.
Oh Lord, I will find safety under your wings till all the troubles has passed me.
Psalm 61 verse 4 ൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു.
In Psalm 61 verse 4 it says,
ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും.
Oh Lord, I long to live in your holy tent.
നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു.
And I will find safety in the shadow of your wings.
Praise God, hallelujah.
Praise the Lord.
ഈ ഇവിടെ എല്ലാം നമ്മൾ വായിച്ച് കേട്ടപ്പോൾ ഒരു പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ശരണം എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട്
കഴിയുന്നു. When we read all these verses we can see we came to know of a particular word depending upon God.
ഈ ശരണം എന്നുള്ള വാക്ക് നമുക്ക് കാണണമെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു പ്രത്യേകമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
When we consider about the safety of wings or the dependence upon God, we have to look back to the Old Testament.
ഇസ്രായേൽ മക്കൾ മരുവിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമുണ്ട്.
When the Israelites were going through the desert, God commanded to Moses.
നിങ്ങൾ കനാൻ ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ 6 പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായിട്ട് വേർതിരിക്കണമെന്ന് അവരോട് പറഞ്ഞു.
When you reach the land of Canaan, he told Moses that you have to find six cities as the cities of shelter.
ഒരുത്തൻ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ,
if by mistake somebody kills anyone,
മരിച്ചവന്റെ ബന്ധുജനം എന്ന് പറഞ്ഞാൽ രക്തപ്രതികാരകൻ വന്ന് അവനെ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി, praise God, hallelujah, avan ee sangeeda pattanathilekku oodi pogu.
The person who kills somebody by mistake or anything, he has to run to the cities of this shelter where he can find refuge before those people who try to kill him. He can run to the city of shelter.
ee rakthapradhigaragan kadannu varumbol ede sahajaryathilana ee kola nadannadennu avar nokkathilla.
Before they come to take revenge on this person who killed somebody, they will not look to the facts of what happened.
അങ്ങനെ ആ മനുഷ്യനെ കൊല്ലുവാനായിട്ട് അവനെ ഓടിക്കുമ്പോൾ, പ്രൈസ് കോൾ, അവന് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള ഒരു സങ്കേത പട്ടണമായിട്ടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
We can see in the Old Testament, so when these people come to kill this person without knowing what the facts happened, he can run to a place of shelter, and that's what we read here, the city of shelter where he can go for safety.
അപ്പോൾ ഈ ഓടി പോകുന്നവനോടുള്ള ബന്ധത്തിലാണ് പ്രൈസ് കോൾ എന്ന് പറഞ്ഞാൽ സങ്കേത പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നതിനുള്ള ബന്ധത്തിലാണ് ഈ ശരണം എന്നുള്ള വാക്ക് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്.
So when we look up to the Old Testament, when we read here on the dependency or on the safety of God, when we look up to the Old Testament, we can see that when they run to the city of shelter, this is a place where they can find safety.
ഇസ്രായേൽ മക്കൾ കനാൻ ദേശം യോശുവ മുഖാന്തരം പിടിച്ചെടുത്തു.
We know that the Israelites brought back the land of Canaan with the leadership of Joshua.
അങ്ങനെ യോശുവ കനാൻ ദേശം പിടിച്ചെടുത്തപ്പോൾ,
and when Joshua besieged the city of Canaan,
ജോർദാന് കിഴക്ക് 3 പട്ടണങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു.
We can see 3 cities on the west side of Jordan.
അതെ, കേദേശ്, ശേക്കം, ഹെബ്രോൻ എന്ന് പറഞ്ഞ 3 പട്ടണങ്ങളാണ്.
The 3 cities are Kadesh, Shechem and Hebron.
ജോർദാന് പടിഞ്ഞാറ് ഭാഗത്ത് 3 പട്ടണങ്ങൾ വേർതിരിച്ചു.
And there are 3 cities in the east of Jordan.
അതിന് പറഞ്ഞിരിക്കുന്ന പേര് രാമോത്ത്, ബേസർ, ഗോലാൻ എന്നാണ്.
And the 3 places are Ramoth, I forgot.
Ramoth Bezer
and Golan.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ ഈ ആറ് പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായിട്ട് ജോഷുവയുടെ കാലത്ത് അത് വേർതിരിക്കുവാനായിട്ട്.
At the time of Joshua, these six cities on the east and west of Jordan were separated as cities of shelter.
ഈ പഴയ നിയമത്തിൽ കാണുന്ന ആറ് സങ്കേത നഗരങ്ങളും പ്രൈസ് ദി ലോർഡ് പുതിയ നിയമത്തിലെ ഏക സങ്കേതമായ ക്രിസ്തുവിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്.
The six cities which we saw in the Old Testament, this all represent to one safety, that is under the safety of our God.
അപ്പോൾ ഈ കർത്താവായ സങ്കേത പട്ടണത്തിലേക്ക് ഓടുന്നവനോടുള്ള ബന്ധത്തിൽ സങ്കേതം എന്ന വാക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
So when we look up to the Old Testament about the cities of shelter, we can also see this in the New Testament.
ഹെബ്രായലേഖനം ആറാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു.
In Hebrews chapter 6 verse 18 we can see that.
ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
Hebrews chapter 6 verse 18.
നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ നിമിത്തം പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. Yes. അത് മതി. ശരണത്തിനായി ഓടി വന്ന നാം എന്ന് ആ പദം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു.
Hebrews 6:18 we read like God took an oath so we would have good reason not to give up. We have run away from everything else to take hold of the hope offered to us in God's promise.
രക്തപ്രതികാരകനായ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ ശരണത്തിനായി ഓടി വന്നത് പുതിയ നിയമത്തിലെ ഏക സങ്കേതമായ യേശുവിന്റെ അരികിലാണ്.
When the avenger or when the devil comes up to us, we have a city, we have a place under the shadow of the wings of Jesus Christ.
ഈ സങ്കേത പട്ടണത്തിൽ ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ പട്ടണത്തിലെ ഹല്ലേലൂയ മൂപ്പനോട് തന്റെ കുറ്റത്തെ താൻ ഏറ്റുപറയണം.
So when this person comes to the city of shelter for shelter, he has to say to the elder of the people what all he has committed.
അബദ്ധവശാലാണ് ഈ കൊലം നടന്നതെങ്കിൽ ആ മനുഷ്യന് ആ സങ്കേത പട്ടണത്തിൽ അഭയം പ്രാപിക്കാം.
If he has done the mistake or if he has murdered somebody by mistake, he can take refuge in that shelter.
എന്നാൽ എന്നുവരെ ഈ മനുഷ്യൻ അവിടെ പാർക്കണം?
Till how long he has to stay there?
Annathe mahapurohithinte marnam vare avan avada paarkanam.
He has to stay until the death of the high priest.
Adinu munbe avan veli poyal,
if he goes before the death of the high priest,
rakthapadigaragan avane kandal avane vannu kollum.
If those who are trying to kill him, if they find him, they will kill him.
Praise the Lord. Innu pagalkalam നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്,
Today morning what we have to understand is,
സങ്കേതമായ ക്രിസ്തുവിൽ അഭയം തേടിയിരിക്കുന്ന ഞാനും നിങ്ങളും,
when we do our protection in God Jesus Christ,
ഈ സങ്കേത നഗരത്തിൽ എത്രനാൾ നമ്മൾ പാർക്കണം?
How long we have to stay under the shadows of Jesus Christ?
നമ്മുടെ മഹാപുരോഹിതനായ കർത്താവിന് മരണമില്ലാത്തതുകൊണ്ട്,
our high priest Jesus Christ, there is no death for him.
നമ്മുടെ മരണം വരെ പാർക്കണം.
We have to stay under his wings until our death.
അതിനു മുമ്പായിട്ട് വെളിയിൽ നാം പോയാൽ,
if we go out before that,
രക്തപ്രതികാരകൻ നമ്മെ തകർക്കുവാനായിട്ട് സാധ്യതയുണ്ട്.
If we go out under from the shadow of his wings, there is the devil who is always there to attack us.
അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ നല്ലൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
So we can see in the Song of Solomon's,
പാറയുടെ പിളർപ്പിലും കടും ദുഃഖത്തിന്റെ മറവിയിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, ഓ ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ.
We can clearly see in that Song of Psalms about an illustration where Solomon says that there is a dove. He is hiding inside the cliffs under the rock because he is seeking a refuge.
അപ്പോൾ ഇണപ്രാവ് വന്ന് വിളിക്കുന്നതുവരെ ഈ കുറുപ്രാവ് പാറയുടെ പിളർപ്പിലും Praise the Lord, hallelujah. ഒളിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്.
Until the mate of this dove comes, he has to be under the safety of the cliffs of these rocks.
അതിനു മുമ്പായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ റാഞ്ചൻ പക്ഷികൾ കടന്നു വന്ന് കൊത്തുവാനായിട്ട് സാധ്യതയുണ്ട്.
If the dove goes out before his mate comes, there are a possibility that the ravens and birds may attack him.
പിളർക്കപ്പെട്ട പാറയായിരിക്കുന്ന ക്രിസ്തുവിന്റെ മാർബടത്തിൽ നാം ചാരിയിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നിടത്തോളം സമയം ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മെ തൊടുവാനായിട്ട് കഴിയത്തില്ല.
As long as we are covered under the shadow of wings of Jesus Christ, no devil can take over us.
ദൈവത്തിന്റെ ചിറക് ശരണത്തിന്റെ ചിറകാണ്.
The wings of God is the wings that which we have to depend for safety.
ഈ ദൈവത്തിന്റെ ചിറകിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
The second feature of God's wings is
അത് ആശ്രയത്തിന്റെ ചിറകാണ്.
It's one for safety or dependence.
രൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ 12th വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
When we look up to the book of Ruth,
അവിടെ ബോവസ് പറയുന്ന ഒരു കാര്യമുണ്ട്.
We can see that Boaz is telling to Ruth,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ.
Boaz is telling to Ruth that you have come under the full guidance of the holy God, and he let him show favor to you.
അപ്പോൾ ഈ രൂത്തിനെ കണ്ട മാത്രയിൽ ഈ ബോവസ് പറയുകയാണ്,
and when Boaz saw Ruth, he is telling,
നിന്റെ പ്രവർത്തിക്ക് സ്വർഗത്തിലെ ദൈവമായ യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ.
Let God give all rewards to you for what you have done.
ഈ നവോമിയിൽ ആശ്രയിച്ചല്ല രൂത്ത് യാത്ര പുറപ്പെട്ടത്.
Ruth did not depend upon Naomi.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി.
Ruth depended upon the wings of the Almighty.
അവൾ ദൈവത്തിൽ ആശ്രയിച്ച് അവൾ മുന്നോട്ട് പോയപ്പോൾ എന്താണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചത്?
And when Ruth depended upon God or under the shadow of his wings, what did she get?
മത്തായി സുവിശേഷം 1 അധ്യായത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നു.
In Matthew chapter 1 we read,
യേശുവിന്റെ വംശാവലി എഴുതുന്നതായ കൂട്ടത്തിൽ,
When we read about the genealogy of Jesus Christ,
മോവാബ് സ്ത്രീയായ രൂത്തിന്റെയും പേര് അവിടെ സ്ഥാനം പിടിക്കുവാനായിട്ട് ഇടയായി.
We can see that the name of Ruth, the Moabite, was also there.
ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്.
This morning we serve a Lord whom if we depend, he will not forget us.
Jeremiah 17:7 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്.
In Jeremiah 17:7 we read that we are blessed if we depend upon our God.
Psalm 118:8 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്.
Psalm 118:8 we read, it is better to trust in the Lord than in man.
പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്.
It is better to put your trust in Lord than to put your trust in princes.
ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I thank and praise God for
ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
I thank and praise God for all those who are here who is depending upon God.
അപ്പോൾ ഈ ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആശ്രയത്തിന്റെ ചിറകാണ്.
The second feature is the dependency upon God.
മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് Psalm 63:7 കാണുവാനായിട്ട് കഴിയുന്നു.
We can see the third feature of the wings of God in Psalm 63:1.
ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ വാക്യം.
Psalm 63:7
ഏഴാമത്തെ വാക്യം, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ.
Lord, you have been a help to me.
നിന്റെ ചിറകിനിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു.
I sing in the shadow of your wings.
അപ്പോൾ ഈ ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആനന്ദിപ്പിക്കുന്ന ചിറകാണ്.
The third feature of the wings of God is that it gives us joy.
ഇത് സന്തോഷിപ്പിക്കുന്ന ചിറകാണ്.
It gives us joy.
ഇത് നമ്മെ ആരാധിപ്പിക്കുന്ന ചിറകാണ്.
It helps us to worship God.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
To look up to this feature, let's look up to the Old Testament.
യഹോവയുടെ പെട്ടകം ഓബേദ് ഹിത്യനായ ഹോബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വരുവാനായിട്ട് ദാവീദ് പുറപ്പെട്ടു പോയി.
David and his troops went to the house of Obed the Hittite to take the ark of God.
ഈ ഹിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഈ പെട്ടകം ഇരുന്നപ്പോൾ അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി.
When the ark of God was in the house of Obed for 3 months, God blessed him richly.
ഇപ്പോൾ ദാവീദ് ഈ പെട്ടകത്തെ തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നത് വ്യവസ്ഥപ്രകാരമാണ്.
And David, as per the rules set out by God, he is bringing the ark to his town.
വിശുദ്ധീകരിച്ച ലേവ്യ പുരോഹിതന്മാർ അവരുടെ ചുമലിന്മേൽ ഈ പെട്ടകം എടുക്കുവാനായിട്ട് ഇടയായി.
The holy priest took the ark on the shoulders.
അവർ ആറ് ചുവട് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ദാവീദ് യഹോവയ്ക്ക് ഒരു ഹോമയാഗം കഴിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു.
And when this high priest, when they took up the shoulders, the ark, and when they moved 6 steps, we can see that David offered a sacrifice to God.
ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്യുവാനായിട്ട് ഇടയായി.
We can read that God, David worshiped with full strength in the presence of the ark.
അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ,
and while he was worshiping God,
താൻ ജനത്തെ നോക്കി പറയാണ്, മുമ്പ് ഈ പെട്ടകം വ്യവസ്ഥപ്രകാരമല്ല നമ്മൾ കൊണ്ടുവന്നത്.
When he was worshiping God in front of the ark, he is saying to the people around there that when we before in the previous we didn't bring the ark of the God as per the commandment set by God.
വ്യവസ്ഥപ്രകാരം അന്ന് ഈ പെട്ടകം കൊണ്ടുവരാതിരുന്നത് കൊണ്ട് ദൈവം വലിയൊരു ഛേദം അവിടെ വരുത്തിയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു.
He is saying to the people that previously, since we didn't bring the ark of God as per the commandment of God, God showed his anger to them.
അന്ന് ദൈവം വലിയൊരു ഛേദം അവിടെ വരുത്തിയതുകൊണ്ട്,
God did a big slaughter there during that time.
പെട്ടകത്തോട് സമീപിക്കുവാൻ അവർക്ക് ഭയമായി പോയി.
Because of the first thing that God did, they were afraid to come to the presence of ark.
ഈ സംഭവം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് ഏറ്റവും ഭയപ്പെട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
And when God showed his anger because they didn't bring the ark as per his commandment, David also feared God.
ഈ ദാവീദിന് ഈ പെട്ടകം തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ മനസ്സില്ലാതെ കുന്നിന്മേലുള്ള അബീനാദാവിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു.
Because of the fear that David had, because of the anger of God, they kept it in Obed-Edom's house.
അവിടെ 20 വർഷം ആ പെട്ടകം ഇരിപ്പാനായിട്ട് ഇടയായി.
There it was for 20 years.
കാരണം അന്ന് ഈ പെട്ടകത്തെ ഒരു പുതിയ വണ്ടിയിലാണ് കയറ്റി കൊണ്ടുപോയത്.
At that time the ark was taken in a new cart.
അബീനാദാബിന്റെ രണ്ടു മക്കളായിരിക്കുന്ന ഉസാന്റെ അഖിയോവ് അവർ ഇതിനെ മുമ്പിൽ നടന്നു പോകുകയാണ്.
The sons of Abinadab walked in front of the cart.
Praise the Lord. Hallelujah. നാഖോന്റെ കളത്തിങ്കൽ ഈ വണ്ടി എങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസാ തന്റെ കരം നീട്ടി ഈ പെട്ടകത്തെ പിടിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ യഹോവയുടെ കോപം ഹൂസയുടെ നേരെ ജ്വലിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു.
When the ox which was carrying the cart, when it trembled and when it fired, when it feared, we know that Uzziah tried to hold on it.
അപ്പോൾ ഇങ്ങനെ വലിയൊരു ഛേദം ദൈവം അവിടെ വരുത്തിയത് കൊണ്ട് ദാവീദിന് വ്യസനമായി ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു.
And since when God's anger came there, David feared most.
അപ്പോൾ ദാവീദിനെ ഈ പെട്ടകത്തെ തന്റെ നഗരത്തിൽ കൊണ്ടുവരുവാൻ മനസ്സില്ലാതെ തന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, ചെന്ന് ഓരോരോ വീടുകളിൽ ചെന്ന് മുട്ടാൻ പറഞ്ഞു, ഈ പെട്ടകൊന്നും അവിടെ വെച്ചുകൊള്ളോട്ടെ, ആർക്കും മനസ്സില്ല പെട്ടകത്തെ വെക്കാൻ മനസ്സില്ല.
Because of the fear that came to David because of the ark, because of the anger of God, he told his people to go and knock each doors of the house to keep the ark of God there, but nobody had the willingness because of God's anger.
എന്നാൽ ഒരു ജാതിയ മനുഷ്യനായ ഹിത്യൻ എന്ന് പറഞ്ഞ ഹിത്യനായ ഓബേദ് ഏദോം പറഞ്ഞു, ആ പെട്ടകം എന്റെ വീട്ടിൽ കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു.
But a man called a Gentile called Obed-Edom, he told, let that ark be in my house.
പകൽക്കാലം അതിൽ കൂടെ ഒരു ദൂതൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട്.
We have a message through that.
പെട്ടകം സ്വീകരിച്ചവനെ ദൈവം അനുഗ്രഹിച്ചു.
The one who received the ark, God blessed him abundantly.
കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, അനേകർ ദൈവത്തെ വേണ്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ അനുഗ്രഹത്തിന് ഉറവിടമാണ്.
In this generation we can see that many have rejected God. Many do not worship God. But in this time, in this generation, we need to accept God. We need to bring him to our house and we need to bring him each day into our life.
ഇന്നലെ നമ്മുടെ ബലസംബ്രദറിന്റെ ഭവനത്തിൽ പ്രാർത്ഥന നടക്കുവാനായിട്ട് ഇടയായല്ലോ.
Yesterday we had prayer meeting at Brother Blessing's house.
Praise the Lord. Hallelujah. ദൈവം നമുക്ക് ഒരു നന്മ നൽകി തരുമ്പോൾ ദൈവത്തിന് മുൻസ്ഥാനം നമ്മുടെ ഭവനത്തിൽ നമ്മൾ കൊടുക്കണം.
When God shows us favor, we always have to put him first.
ഈ ദൈവത്തെ നമ്മൾ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും എന്നുള്ളത് നിശ്ചയമാണ്.
If we honor God, God will surely honor us.
അപ്പോൾ ഈ ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ നിന്നും ദാവീദ് ഈ പെട്ടകം തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താൻ പോയി.
And when David went to take the ark of God from Obed-edom's house to his town,
ഈ ദാവീദ് സന്തോഷത്തോടെ ഈ പെട്ടകത്തെ തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു.
And David joyfully brought the ark to his town.
അതു സന്തോഷത്തോടെ തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു.
He brought the ark with full of joy.
അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ ആർപ്പം, വലിയ നൃത്തം, സന്തോഷം എല്ലാം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി.
And when the ark was brought to his town, there was great joy.
അപ്പോൾ ഷൗലിന്റെ മകളായ മീഗൾ കിളിവാതിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ദാവീദിനെ നിന്ദിക്കുവാനായിട്ട് ഇടയായി.
And we read in the Old Testament that when the ark was brought to his town, and when David was shouting and dancing in front of the ark, we can see the daughter of Saul, Michal, she did not like that.
Anandaram David avada parayunnathayittulla chila karyangal 2nd Samuel ayinte 6th adhyayam 20 21 vakyam arengil onnu vaichatte.
2nd Samuel chapter 6 verse 20 and 21, somebody can read.
Praise the Lord. Hallelujah. Churike parayatte David ആ പെട്ടകം തന്റെ നഗരത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധി സന്തോഷിപ്പാനും ആ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുവാനായിട്ട് തനിക്ക് ഇടയായി. പ്രൈസ് ദി ലോർഡ്.
ഇൻ ഷോർട്ട്, ലെറ്റ് മീ സേ ദാറ്റ് വെൻ ദി ആർക്ക് ഓഫ് ഗോഡ് കേം ടു ദി ടൗൺ ഓഫ് ഡേവിഡ്, മീഖൽ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ചിറകിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുമ്പോൾ,
today morning when we depend upon the safety of his shell, of his
anandame aanandippikkuna allengil santoshippikkuna aaradhippikkuna chiragaanennu nammal manasilakkanam.
It is a wings which gives us joy. It is a wings which through which we can worship God.
Oru kaaryam kuda paranju parayanattulla samayullu.
I have to take one more feature of the wings.
Praise the Lord. Hallelujah. നാലാമത് ഈ ദൈവത്തിന്റെ ഇറകിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ,
the fourth feature of God's wings is
Psalm 17 verse 9 എന്ന് വായിച്ചാട്ട്.
Let us read Psalm 17 verse 9.
എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതവണ. ആ വാക്യമാണ് എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതവണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ.
Hide me in the shadow of your wings. Save me from the sinful people who attack me. Save me from the deadly enemies who are all around me.
ഈ ദൈവത്തിന്റെ ചിറകിന്റെ അടുത്ത പ്രത്യേകത എന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ ഒളിപ്പിക്കുന്ന ചിറകാണോ.
The fourth feature of the wings of God is where we can hide under his wings.
Joshua's book 2nd chapter 4th verse ingine namukku kaanuvanayittu kediyunu.
The book of Joshua chapter 2 verse 4 we read,
Ragab ennu parayna stree ottukare rendu vereyum kootikondu poi olippichu ennu kaanuvanayittu kediyunu.
We can see that the lady there, she took them as a spies to that town.
Mattullavar namme olippikanam. മറ്റുള്ളവർ നമ്മെ ഒളിപ്പിക്കണം. എങ്ങനെ ഒളിപ്പിക്കണം?
ഹൗ കാൻ വി ഹൈഡ് അണ്ടർ ഹിസ് വിങ്സ്?
അത് പ്രാർത്ഥനയാൽ നമ്മൾ മറ്റുള്ളവരെ ഒളിപ്പിക്കണം.
വി കാൻ ഹൈഡ് അദേഴ്സ് ആൻഡ് ഔർസെൽവ്സ് ത്രൂ പ്രെയർ അണ്ടർ ഹിസ് വിങ്സ്.
ജോഷുവ 2ന്റെ 16 നമുക്ക് ഇങ്ങനെയും കാണുവാനായിട്ട് കഴിയുന്നു.
വി കാൻ റീഡ് ഇൻ ജോഷുവ ചാപ്റ്റർ 2 വേഴ്സ് 16.
മറ്റുള്ളവർ പ്രാർത്ഥനയാൽ നമ്മെ മറയ്ക്കുമ്പോൾ,
then the Lord gave them leaders, the Lord saved them from the power of them.
നാം നമ്മെ തന്നെ തന്നെത്താനെ നമ്മൾ ഒളിപ്പിക്കുന്നവരാകണം.
When we pray for others, when we try to hide others, we also has to try hide ourselves.
ഈ സ്ത്രീ പറയാണ്, നിങ്ങൾ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി, അവിടെ നിങ്ങൾ ഒളിച്ചിരിക്കുക.
The lady is saying to them that you have to run onto the mountains and you have to hide there.
അപ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ,
when others pray for us,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നാം നമ്മെ തന്നെ ഒളിപ്പിക്കുന്നവരാകണം.
We also has to cover ourselves under his wings through fasting and prayer.
നമ്മൾ ഓരോരുത്തരും ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ ഒളിപ്പിക്കുമെന്നുള്ളത് നിശ്ചയമാണ്.
We have to be for sure that God will always protect us from the evil under his wings.
ജെറമിയ പ്രവചനം 36-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു.
Jeremiah chapter 26 verse.
ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും ജെറമിയ പ്രവാചകനെയും രാജകുമാരന്റെ കയ്യിൽ നിന്നും പടയാളിയുടെ കയ്യിൽ നിന്നും ദൈവം അവരെ രക്ഷിച്ചു ഒളിപ്പിച്ചു.
We can see that all these peoples, God protected them from their enemies.
Praise the Lord. Hallelujah. ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മെ ഒളിപ്പിക്കുന്ന ചിറകാണ്.
The fourth feature of God's wings is that it always hides us from dangers.
ചില വിഷയങ്ങളോടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ഒരുമിച്ച് ചിന്തിക്കാം.
There are more things to discuss on the wings of God, but we will do it in the next sections.
Praise God. 91-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു.
In Psalms 91 verse 4 we read,
അവൻ തന്റെ തൂവല കൊണ്ട് നിന്നെ മറയ്ക്കും.
He will cover you with his wings.
അവന്റെ ചിറക നിഴലിൽ നീ ശരണം പ്രാപിക്കും.
Under the feathers of his wings you will find safety.
ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ളിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്.
At this morning we are here just because we are under the safety of his wings.
ദൈവം നമ്മെ സൂക്ഷിച്ചതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു.
Because God took care of us, we are here today morning.
അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും,
so let's depend upon our God.
ഈ ദൈവത്തിൽ മറഞ്ഞിരിക്കുവാനും,
let's hide under his wings.
Praise God. ഈ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ, praise the Lord, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം നമുക്ക് കൊടുക്കുവാനും,
whenever we come to his presence we have to give all the glory which is due to him.
ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാനും,
to worship God as he owes.
നമ്മുടെ ജീവിതം നമുക്കിടയാകണം.
Let us give our life for that.
നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.
Let's all stand in the presence of God.
ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത,
the features of God's wings.
Praise the Lord. Hallelujah. Hallelujah. ദൈവം നമ്മെ സഹായിക്കട്ടെ. Hallelujah. ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്ന സമയം മുതൽ,
from the time we came here,
ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ട്,
God has been blessing us.
Praise the Lord. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് കൊടുക്കാം.
We have to give all the glory that is due to him.
ദൈവത്തെ നമുക്ക് വ്യവസ്ഥ പ്രകാരം നമുക്ക്, Hallelujah, അവനെ നമുക്ക് സമീപിക്കാം.
Let us come before his throne with all due respect to him.
നമ്മുടെ ദൈവം വിശുദ്ധയിൽ വസിക്കുന്ന ദൈവമാണ്.
Our God lives in the holy of holiness.
നമ്മുടെ ഇടയിൽ എപ്പോഴും ദൈവം വസിക്കണം.
God should always be with us.
Glory to God. ദൈവത്തിന്റെ സഹായം നമുക്ക് വേണം.
We need the help of God.
ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കണം.
We have to depend upon the grace of God.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും,
all problems in our life,
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ,
we have to give it to surrender to God.
സകലനുവാദത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം.
And if we give all our problems to God, in times he will help us.
കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം,
in the previous days, if that God has held us till today,
നമ്മെ വിടുവിച്ച ദൈവം,
the God who saved us,
നമ്മെ സഹായിച്ച ദൈവം,
the God who helped us,
ആ ദൈവം തുടർന്നും നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവം,
that God is able to help us in the coming days.
നമുക്കൽക്കാലം ഈ ദൈവവചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God bless us today morning through these words.